We continue to seek the Lord from His Word, the book of Colossians, chapter 1, verses 9 to 10.
ദൈവവചനത്തിൽ നിന്നുള്ള ഒരു ശോധന നമുക്ക് തുടരാം. ഇന്നത്തെ ദൈവവചനത്തിനായിട്ടുള്ള കൊലോസ്യ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ.
6 years are over now as we began this evening fellowship, the time of worship and study of the Word of God.
ഈ ഭവനത്തിൽ ഇങ്ങനെ ശുശ്രൂഷ ദൈവവചന പഠനവും ആരാധനയും ആരംഭിച്ചിട്ട് ഇന്ന് 6 വർഷം
തികയുകയാണ്.
നമ്മോടുള്ള ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം.
We continue our study. We study the scriptures book by book, verse by verse.
നാം ദൈവവചനം പഠിച്ചു വരുന്നത് പുസ്തകം പുസ്തകമായിട്ടും വാക്യം വാക്യമായിട്ടും ആകും.
And we are now in the book of Colossians, and our text is Colossians chapter 1, verses 9 and 10, of which we will study verse 10 today.
പഠനത്തോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ നമ്മൾ കൊലോസ്യ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 1-10 വാക്യങ്ങൾ, അതിൽ പ്രധാനമായും 10 വാക്യം നമുക്ക്
പരിശോധിക്കും. Fully pleasing to him, bearing fruit in every good work and increasing in the knowledge of God.
നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന്റെ യോഗ്യമാകുമെന്ന് നടന്ന് ആത്മീയമായിട്ടുള്ള സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ലേവനം.
We come before your throne of grace by the blood of Jesus Christ your son.
കരുണാസമ്പന്നനായ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് അവിടുത്തെ പുത്രനാമത്തിന്റെ രക്തം മുഖാന്തരം ഞങ്ങൾ കടന്നു വരുന്നു.
Thank you that you are our refuge, our Lord and our God, in whom we can put our trust, our rock and our fortress and our shield and our strength.
കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ ശൈലിയും കോട്ടയും സർവസ്വവുമായി ഞങ്ങൾക്ക് ആയിരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു.
You are the Lord of the universe, yet you are our Father who loves us.
അവിടുന്ന് അഖിലാണ്ടത്തിന്റെ ഉടയവനാണ്, എന്നാൽ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന മഹാ ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ പിതാവുമായിരിക്കാൻ സ്തോത്രം.
We thank you for sending your only son into this world.
കർത്താവേ, അവിടുത്തെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം.
And blessed Lord Jesus, we thank you for leaving glory to come into this world and to die for us on the cross.
കർത്താവേ, അവിടുന്ന് സ്വർഗ്ഗം വെടിഞ്ഞ് ഈ ഭൂമിയുടെ പരപ്പിലേക്ക് കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നതോർത്ത് നന്ദിയോടെ സ്തുതി.
Thank you because you took upon yourself human flesh and in your sinless body you paid the penalty for our sin and drew us out of darkness and brought us into your light.
കർത്താവെ, അവിടുന്ന് ഒരു മനുഷ്യനായി ഭൂമിയുടെ വരപ്പിലേക്ക് കടന്നു വന്ന് ക്രൂശിൽ അവിടുത്തെ ജീവൻ നൽകി ഞങ്ങളെ അന്ധകാരത്തിൽ നിന്നും അവിടുത്തെ വെളിച്ചത്തിലേക്ക് നയിച്ചതോർത്ത് നന്ദിയോട്
സ്തോത്രം.
കർത്താവെ, അവിടുത്തെ മരണത്തിലും അവിടുത്തെ അടക്കത്തിലും പുനരുദ്ധാനത്തിലും അവിടുത്തെ സ്വർഗാരോഹണത്തിലും ഞങ്ങളെയും അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നതോർത്ത് നന്ദിയോട്
സ്തോത്രം.
കർത്താവേ, അവിടുത്തെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് അവിടുന്ന് സൗഖ്യം വരുത്തിയെന്ന് വീണ്ടും വചനത്തിലൂടെ ഇപ്പോൾ ഞങ്ങളെ കേൾപ്പിച്ചു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അങ്ങയിൽ സ്വർഗസ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത് ഓർത്ത്
സ്തോത്രം.
അവിടുന്ന് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ നാമത്തിനും ഇപ്പോൾ ഉള്ളതിനും വരുവാനുള്ളതിനും ഒക്കെ മീതയായിരിക്കുന്നവനാകയാൽ
സ്തോത്രം.
കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ജീവൻ ക്രിസ്തുയേശുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനാൽ
സ്തോത്രം.
ഞങ്ങൾ ദൈവത്തിൽ അവകാശികളും ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളുമാക്കിയത് ഓർത്ത്
സ്തോത്രം.
പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനായിട്ടാവുന്നു അവിടുന്ന് കടന്നു
വന്നത്.
വാഴ്ചകളെയും അധികാരങ്ങളെയും അവിടുന്ന് കാൽവരി ക്രൂശിൽ കർത്താവേ അവിടുന്ന് ജയോത്സവം
കൊണ്ടാടിയവനാണ്.
അവിടുത്തോടുകൂടെ ഞങ്ങളെ ഉയർത്തി ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് ആ വിജയത്തിന്റെ മേളിലാകിയാൽ സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ നന്ദിയോട്. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ ആർക്കും വലിച്ചെടുക്കുവാൻ കഴിയില്ല എന്ന് അവിടെ ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തു.
അവിടുത്തെ
കരങ്ങളിൽ ഞങ്ങളെ വരച്ചിരിക്കുന്നുവെന്ന് അവിടുന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്.
by your Holy Spirit.
അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത് ഓർത്തുകൊള്ളുക.
You've given us a foretaste of glory.
അവിടുത്തെ മഹത്വത്തെ അല്പമായി ഞങ്ങൾക്ക് ദർശിപ്പാൻ അവിടുന്ന് വലിയ കൃപ നൽകിയല്ലോ.
And you've given us your precious holy word.
അവിടുത്തെ വിലയേറിയ വചനം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്
ഓർത്തുകൊള്ളുക. So as we meditate on your word, we pray, Lord, that you will write your word upon our minds and our hearts.
യിസായാനത്തിൽ അവിടുത്തെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വചനത്തെ ഞങ്ങളുടെ ഹൃദയപലകമേൽ എഴുതി തരുമാറാണമേ.
And that the word would become flesh in us.
അവിടുത്തെ വചനം ഞങ്ങളിൽ ജഡമായി തീരുവാൻ സഹായിക്കുക.
And that we would be transformed into the likeness of Jesus Christ your son.
അവിടുത്തെ പുത്രനാകുന്ന യേശുക്രിസ്തുവിനോട് അതിലൂടെ ഞങ്ങളെ അനുരൂപപ്പെടുത്തുമാറാണമേ പ്രാർത്ഥിക്കുന്നു.
For we pray this prayer in the precious name of our Savior and our Lord Jesus.
ഈ പ്രാർത്ഥന ഞങ്ങൾ കർത്താവേ ഞങ്ങൾക്ക് വിലപ്പെട്ടവനാകുന്ന അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമാകുന്ന കർത്താവേ യേശുക്രിസ്തു മുഖാന്തരം അപേക്ഷിക്കുന്നു.
Amen.
Amen.
We said that in verses 9 to 12 Colossians chapter 1 Paul is praying for the Colossian church.
കൊലോസ്യ ലേഖനം ഒന്നാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം നേരത്തെ ചിന്തിച്ചത് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യയിലുള്ള വിശ്വാസികൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്.
And he is making three requests.
മൂന്ന് വിഷയങ്ങളാണ് പ്രാർത്ഥനയിൽ അപേക്ഷിക്കുന്നത്.
He is praying for spiritual understanding.
അവരുടെ ആത്മീയമായിട്ടുള്ള ആത്മീയമായ കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
That is in verse 9.
9-ാം വാക്യത്തിലാണ് ആ പ്രാർത്ഥന.
Then he is praying for applied, real applied obedience.
പിന്നീട് പൗലോസ് പ്രാർത്ഥിക്കുന്ന അവരുടെ ജീവിതത്തിൽ അത് എത്രമാത്രം അനുസരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്.
Verse 10.
10-ാം വാക്യം.
And then he is praying for moral excellence.
അവരുടെ ജീവിതത്തിൽ അത് ഉന്നമനത്തിനായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു.
This we see in verses 11 to 12.
11-19 വാക്യത്തിലാണ് നാം അത് കാണുന്നത്.
We looked at Paul's prayer for spiritual understanding.
പൗലോസിന്റെ അവർക്ക് ആത്മീയമായിട്ടുള്ള പരിജ്ഞാനത്തെ പ്രാപിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ നാം നേരത്തെ ചിന്തിച്ചു.
Now we look at Paul's prayer for applied obedience.
അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നതിനെ കുറിച്ചാണ് ഇനി നാം ചിന്തിക്കുന്നത്.
Colossians 1 verse 10.
കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം.
So as to walk in a manner worthy of the Lord, fully pleasing to him, bearing fruit in every good work and increasing in the knowledge of God.
നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരാം.
The false teachers in Colossae, in the church in Colossae, they were false teachers and they attracted people through their offer of spiritual knowledge.
കൊലോസ്യ പ്രദേശത്തെ ഉണ്ടായിരുന്നതായിട്ടുള്ള ദുരുപദേശക്കന്മാരൊക്കെയും അവിടുത്തെ ജനങ്ങൾക്ക് അവരെ ആകർഷകരായി തീർന്നത് അവർക്ക് ആത്മീയമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ്.
But they did not relate this knowledge to life.
എന്നാൽ ഈ അറിവ് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവമാക്കുവാനായിട്ട് അവരെ കൊണ്ട് കഴിഞ്ഞു.
I said last time that in the Christian life, knowledge and obedience go together.
കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ചിന്തിച്ചതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അറിവും അതിന്റെ അനുസരണവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിലാണ്.
So there's no separation between learning and living.
അറിവ് പ്രാപിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് രണ്ടും രണ്ട് തട്ടിലാക്കുവാൻ നമുക്ക് കഴിയില്ല.
So the wisdom that Paul is praying for here is not a head knowledge.
ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടല്ല.
He is praying for real practical wisdom.
അവർ പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള ജ്ഞാനം പ്രാപിപ്പാനായിട്ടാണ്
പ്രാർത്ഥിക്കുന്നത്. Colossians 1 verse 28.
കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-ാം വാക്യം.
Him we proclaim, warning everyone and teaching everyone with all wisdom, that we may present everyone mature in Christ.
അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യും.
This is practical wisdom that Paul is praying for.
ഈ പ്രാവർത്തികമായിട്ടുള്ള പരിജ്ഞാനത്തെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്.
Again, Colossians chapter 4 verse 5.
കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം.
He says, walk in wisdom toward outsiders.
സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുക.
Making the best use of the time.
സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുക.
Walk in wisdom toward outsiders.
പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ.
You see, the Christian life is not just on Sunday mornings or during the Sunday worship service where we meet together as believers in Christ.
ക്രിസ്തുയേശുവിലുള്ള വിശ്വാസികൾ എന്ന നിലയിൽ ഞായറാഴ്ച നമ്മൾ കൂടി വരുമ്പോൾ മാത്രമായിട്ട് ഉള്ളതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്.
The Christian life is to be lived outside the four boundaries of the church walls.
സഭ ഹാളിന്റെ ഭിത്തിക്ക് പുറത്തുള്ളവരോടൊക്കെയും വേണ്ട രീതിയിൽ ഇടപെട്ട് ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം.
So Paul is praying that we would have wisdom and that walk in wisdom is toward outsiders.
പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് പുറത്തുള്ളവരോട് ജ്ഞാനത്തോട് പെരുമാറുവാൻ വേണ്ടിയിട്ടാണ്.
This morning in the church in Ernakulam, a young man came to me and said there was a proposal for him for marriage.
ഇന്ന് പ്രഭാതത്തിലെ ഞാൻ എറണാകുളം സഭയുടെ കുടിവരവിന് ശേഷം ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്ന് പാസ്റ്ററിനോട് പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഒരു വിവാഹാലയനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്.
And he said the girl is from she is a committed Christian and she is very much involved in church activities.
അവര് വിവാഹം ആലോചിക്കുന്നതായിട്ടുള്ള പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞത് അവള് സഭയോട് വളരെ സമർപ്പണമുള്ളവളാണ്, അവള് ശുശ്രൂഷയിലൊക്കെ വളരെ ഉത്സാഹമായിട്ട് പ്രവർത്തിക്കുന്നവളാണ്.
So he wanted to get to know the person better.
അവളെ കൂടുതലായിട്ട് അറിയുവാനായിട്ട് ആ ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു.
So I said the best thing to do is to find out from people who are not in the church with her but from outsiders how is her life.
അതുവിനെ നല്ല മാർഗം ആ സഭയിലുള്ളവരോടല്ല, സഭയ്ക്ക് പുറത്തുള്ളവരോട് ആ പെൺകുട്ടിയെ കുറിച്ച് അറിയുന്നതാണ്, എങ്ങനെയാണ് ഉള്ളവളാണ് എന്ന് അറിയുന്നതാണ് അന്വേഷിക്കുന്നതാണ് നല്ലത്.
അവൾ
ജോലി ചെയ്യുന്ന സ്ഥലത്തോടുള്ള സ്ഥലത്തെ മറ്റുള്ളവരോട് ചോദിച്ചറിയുക അവളുടെ ജീവിതം എങ്ങനെയുള്ളതാവുന്നു.
ബിക്കോസ് എ റിയൽ ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് ലിവിംഗ് ഇൻ ദ ലിവിംഗ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ ഫോർ വാൾസ് ഓഫ് ദ ചർച്ച് ബട്ട് in the world outside needs to see Christ in us.
യഥാർത്ഥമായുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സഭാ ഹോളിന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ജീവിതമല്ല, അതിന് പുറത്ത് മറ്റുള്ളവർ നമ്മളിൽ എങ്ങനെ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ എന്നുള്ളതാണ്.
Walk in wisdom toward them that are without, that means walk in wisdom toward outsiders.
പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുക.
What do unbelievers say about your life?
നമ്മുടെ ജീവിതത്തെ കുറിച്ച് അവിശ്വാസികൾ എന്താണ്
പറയുന്നത്?
അത് നാം നമ്മൾ അറിയേണ്ടതായ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
In fact, one of the criteria in choosing elders in the church is to find out what outside people who are outsiders say about that person whom you are going to choose as an elder in the church.
ഒരു സഭയിൽ ഒരു മൂപ്പനെ നിയോഗിക്കുന്നതിന് മുമ്പ് വാസ്തവത്തിൽ നമ്മൾ പുറത്ത് അവിശ്വാസികളായിട്ടുള്ളവർ ആ വ്യക്തിയെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് നാം അറിയണം.
It's important.
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
Because the Christian life is not just with believers.
ജല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസികൾക്കിടയിൽ മാത്രമായിട്ടുള്ളതല്ല.
So Paul is praying that these people will walk in wisdom.
അതുകൊണ്ട് പൗലോസ് കൊലോസിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർ ജ്ഞാനത്തോടെ പെരുമാറുവാൻ വേണ്ടിയിട്ടാണ്.
Because true wisdom must affect daily life.
എന്നാൽ ശരിയായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നതാണ്.
And wisdom and practical intelligence must go together.
ജ്ഞാനവും അത് പ്രാവർത്തികമായിട്ടുള്ള ഭൗതിക കാര്യങ്ങളും ഒന്നിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്.
So last time how God blessed Bezaleel the son of Uri of the tribe of Judah and filled him with the spirit with the ability and intelligence of working our knowledge of craftsmanship to work in the tabernacle.
സമാഗമന കൂടാരത്തിന്റെ പണിക്കായിട്ട് ബെസലേൽ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തിയെ ദൈവം എത്രമാത്രം ജ്ഞാനത്തിൽ അനുഗ്രഹിച്ചു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും ചിന്തിച്ചതാണ്.
Exodus 31 verses 2 and 3.
പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളാണ്
അതിനകത്ത്.
ഇതാ ഞാൻ ഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ സകല ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു.
So Bezaleel was the craftsman chosen by God and blessed with the ability and intelligence and knowledge of craftsmanship. That means he had skill to do the work.
ബെസലേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവന് വേണ്ടതായിട്ടുള്ള ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യവും കൊണ്ട് അനുഗ്രഹിച്ച് അവന്റെ ചെയ്യാൻ അവൻ
അനുഗ്രഹിക്കപ്പെട്ടവനാണ്.
അതിന്റെ കാരണം അവൻ ആത്മാവിൽ നിറഞ്ഞിരുന്നു
എന്നുള്ളതാണ്.
അവനെ ദിവ്യാത്മാവിനാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ
നിറച്ചിരുന്നു.
ദൈവത്തിന്റെ ആത്മാവിനാലുള്ള നിറവുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നാം ചെയ്യുന്ന പ്രവൃത്തിയിൽ അതിന്റേതായിട്ടുള്ള പ്രതിഫലനം ഉണ്ടാവും.
The outsiders, the unbelievers will know that your lifestyle is different, the way that you work is different, because you're working as unto God.
അവിശ്വാസികൾ അപ്പോൾ നമ്മെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയാകും. നാം ചെയ്യുന്ന പ്രവൃത്തികളും തന്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതം പോലെയോ പ്രവൃത്തികളെ പോലെ അല്ല.
The problem with the Christian life in many circles today, in Christian circles today, is the Christian life is only talk, there is no walk.
എന്നാൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇന്ന് പല മേഖലകളിലും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വാക്കിൽ മാത്രമാണ്, പ്രവൃത്തിയിലില്ല.
Look at Deuteronomy chapter 4 verses 5 to 6.
ആവർത്തന പുസ്തകം 4ാം അധ്യായം അതിന്റെ 5-6 വാക്യം.
See, I have taught you statutes and rules as the Lord my God commanded me that you should do them in the land that you are entering to take possession of it. Keep them and do them, for that will be your wisdom and your understanding in the sight of the peoples, who when they hear all these statutes will say, surely this great nation is a wise and understanding people.
നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എന്റെ ദൈവമായ യഹോവ നിന്നോട് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു, അവയെ പ്രമാണിച്ച് നടപ്പിൻ. ഇതുതന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത്.
So God gave the nation of Israel his laws, his statutes, his rules, so that when they enter into the land and they take possession of that land, they will obey what God says, and what will happen as a result? People of the world will see them, and they will know in the sight of the peoples, who when they hear all these statutes, surely they will say this, this great nation is a wise and understanding people.
അതുകൊണ്ട് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ച് അവരെ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള തന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ചുകൊണ്ട് മറ്റു ജാതികളുടെ ഇടയിൽ അവര് ദൈവിക ജ്ഞാനം നിറഞ്ഞവരായിരിക്കണം എന്നുള്ളതായിരുന്നു.
The problem today is in the Christian life there is so much of talk, there is no work, there is no walk.
ദൗർഭാഗ്യം എന്ന് പറയാനായിട്ട് ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെയധികം വാക്കുകളുണ്ട്, എന്നാൽ പ്രവൃത്തിയോ ജീവിതമോ ഇല്ല. അവർ സ്വയമായിട്ട് വിശ്വാസികൾ എന്ന്
പറയപ്പെടുന്നുവെങ്കിലും
എന്നാൽ അവരുടെ ജീവിത നിലവാരം മറ്റ് ലൗകികരെ പോലെ
തന്നെയാണ്. എന്നാൽ
ലോകം നോക്കുമ്പോൾ അവിശ്വാസികളും വിശ്വാസികളുമായിട്ട് വലിയ വ്യത്യസ്തതയൊന്നും അതുകൊണ്ട് കാണുവാൻ
കഴിയുന്നില്ല.
അതുകൊണ്ട് ഇന്ന് ഈ രാജ്യത്ത് നമ്മൾ വെറും 2% ക്രിസ്തീയ വിശ്വാസികളായി
ചുരുങ്ങിയിരിക്കുകയാണ്. With devotion to the Lord Jesus Christ, then our lives are changed.
നമ്മുടെ ദൈവവചന പഠനം നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ രൂപാന്തരപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള സമർപ്പണത്തിൽ എരിവുള്ളതായി തീരേണ്ടതിനുമായിട്ടാകും.
That's why God has given us his word.
അതിനുവേണ്ടിയിട്ടാണ് ദൈവം ഈ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്.
Not to get a big head.
നമുക്ക് അതിലൂടെ അറിവ് ചീർത്തിരിക്കുവാനായിട്ടുള്ള,
but to have a transformed life.
നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെട്ട ഒരു ജീവിതം നൽകുവാനായിട്ടാണ് ദൈവം.
So our study of God's word must transform us into people who have hearts that are devoted to Christ and to live the life that Christ expects us to live.
ദൈവത്തിന്റെ വചനം നാം പഠിക്കുന്നതു നമ്മുടെ ജീവിതം നമ്മുടെ ഹൃദയം കർത്താവിനായി എരിവുള്ളവരും നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരുമായിട്ടായിരിക്കുന്നു.
You see, when we study God's word, our hearts are warmed because we understand God's ways, God, the way God wants us to live.
ദൈവത്തിന്റെ വഴികളെയും ദൈവം നമ്മെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയുവാനായിട്ട് ദൈവം തന്റെ വചനത്തിലൂടെ നമ്മെ സഹായിക്കുന്നതിൽ, നമ്മൾ അത് അറിയുന്നതിൽ നമ്മൾ എഴുവുള്ളവരായി.
This is what happened when Jesus opened the scriptures to those two disciples who did not recognize him on the road to Emmaus.
എമ്മവോസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ കർത്താവിനെ അറിയാതിരുന്നപ്പോൾ അവരുടെ ദൈവവചനത്തിലൂടെ അവരുടെ ഹൃദയത്തെ തുറന്ന കാര്യം ഈ കാര്യമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്.
He opened their hearts to the understanding of the scriptures.
തിരുവെഴുത്തുകളെ അറിയുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24ാം അധ്യായം അതിന്റെ 32ാം വാക്യം.
They said to each other, did not our hearts burn within us while he talked to us on the road, while he opened to us the scriptures?
അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു.
You see, all Bible truths are practical, not theoretical.
വേദപുസ്തകത്തിലെ സകല സത്യങ്ങളും അത് പ്രാവർത്തികമാക്കാനുള്ളതാണ്, അത് ഭൗതികമായിട്ട് വെച്ചുകൊണ്ടിരിക്കാനുള്ളത്.
So if you are growing in knowledge, you should be growing in grace.
നാം അറിവിൽ ജ്ഞാനത്തിലും വളരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃപയിലും നാം വളരേണ്ടതായിട്ട് ആവശ്യമാണ്.
2 Peter chapter 3 verse 18.
പത്രോസിന്റെ രണ്ടാം ലേഖനം അതിന്റെ മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം.
But grow in the grace and knowledge of the Lord and Savior Jesus Christ. To him be the glory both now and to the day of eternity. Amen.
കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ, അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ.
So two words actually summarize practical Christian life.
പ്രാവർത്തികമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് രണ്ട് വാക്കിലാണ് അടങ്ങിയിരിക്കുന്നത്.
I mentioned I think last time.
കഴിഞ്ഞ പ്രാവശ്യം അതേക്കുറിച്ച് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു.
Walk and work.
നടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക.
The sequence is very important.
അതിന്റെ ക്രമം വളരെ പ്രധാനമുള്ളതാണ്.
First we receive wisdom from God's word.
ദൈവവചനത്തിലൂടെ നാം ആവശ്യമായുള്ള പരിജ്ഞാനം പ്രാപിക്കണം.
Then we obey.
അത് നാം അനുസരിക്കണം.
That means we walk.
അതിന്റെ അർത്ഥം നാം അതിൽ നടക്കണം.
Obeying the truth.
സത്യത്തെ അനുസരിച്ച് നടക്കണം.
And we work out in our lives the truth that we have received.
നാം പ്രാപിച്ചിരിക്കുന്നതായിട്ടുള്ള സത്യത്തിന് അനുസരണമായിട്ടുള്ള പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും.
So we receive wisdom.
നാം ജ്ഞാനം പ്രാപിച്ച്
we walk and work.
നാം അതിൽ നടന്ന് അതിൽ പ്രവർത്തിക്കുക.
That's a living witness.
അതാണ് ജീവിക്കുന്ന സാക്ഷികൾ.
And that's what people in this world need to see, otherwise their lives are not going to change.
അതാണ് ഈ ലോകം നമ്മളിൽ കാണേണ്ടത്. അല്ലാത്ത പക്ഷം അവരുടെ ജീവിതത്തിലും രൂപാന്തരം വരികയില്ല.
Now I cannot work for God unless I am walking with him.
ഞാൻ കർത്താവിനോടോ ദൈവത്തോടോ കൂടെ നടക്കുന്നില്ല എങ്കിൽ എനിക്ക് പ്രവർത്തിക്കുവാനും കഴിയില്ല.
And I cannot walk with him if I am ignorant of his will.
തന്റെ ഹിതത്തെ കുറിച്ചുള്ള അജ്ഞതയിലാണ് ഞാൻ ആയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവനോടൊപ്പം നടക്കുവാനും കഴിയില്ല.
So how do I know his will?
അവന്റെ ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അറിയുന്നത്?
The believer who spends time daily in the word of God and prayer will know God's will and will be able to walk with him and work with him.
വിശ്വാസികളായി ഇരിക്കുകയും ദൈവവചന ദൈനംദിന ജീവിതത്തിൽ ദൈവവചനത്തെ ദിനംപ്രതി ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അതിലൂടെ ദൈവത്തിന്റെ ഹിതം അറിയുവാനായിട്ട്
കഴിയും. Acts chapter 6 verse 4 but we will devote ourselves to prayer and to the ministry of the word.
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആറാം അധ്യായം അതിന്റെ നാലാം വാക്യം, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്നാ പറഞ്ഞു.
So you see a bird needs two wings to fly.
ഒരു പക്ഷിയെ സംബന്ധിച്ചോളം അതിനെ പറക്കുവാനായിട്ട് രണ്ട് ചിറക് ആവശ്യമാകും.
You cut off one wing, what will happen?
ഓ, അതിന്റെ ഒരു ചിറക് മുറിച്ചു കളഞ്ഞാൽ എന്താണ് സംഭവിക്കുക?
This wing will flap, the other wing will flap, but the bird cannot fly.
ഓ, അതിന്റെ ഒരു ചിറകിട്ട് അതിനെ അടിക്കുവാൻ കഴിയും എന്നാൽ അതിനെ പറക്കുവാൻ കഴിയില്ല.
So in the Christian life we need two wings to fly.
ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പറക്കുവാനായിട്ട് രണ്ട് ചിറകുകൾ ആവശ്യമാകും.
God's word is one wing and the other is prayer.
ഒന്ന് ദൈവത്തിന്റെ വചനവും മറ്റൊന്ന് പ്രാർത്ഥനയുമാകും.
And when we do so, what happens? We will soar high.
അങ്ങനെ നാം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്ക് വളരെ ഉയരങ്ങളിലേക്ക് ചെല്ലുവാൻ കഴിയും.
This is what it means to wait upon the Lord.
അതോ ഇതാണ് ദൈവത്തിനായി കാത്തിരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
Spending time with God in prayer and his word.
ദൈവത്തോട് കൂടെ മറ്റു വചനത്തിലും പ്രാർത്ഥനയിലും നാം ഉറ്റിരിക്കുക.
And you experience the presence of God in worship.
അവനെ ആരാധിക്കുമ്പോൾ അവന്റെ സാന്നിധ്യം അനുഭവിച്ചത്.
Isaiah chapter 40.
യെശയ്യാ പ്രവചനം 40-ാം അധ്യായം
verses 30 and 31.
30-31 വാക്യങ്ങൾ.
Even youth shall faint and be weary, and young men shall fall exhausted. But they who wait for the Lord shall renew their strength. They shall mount up with wings like eagles. They shall run and not be weary. They shall walk and not faint.
ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും
ചെയ്യും.
നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ഉദ്ദേശം നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുവാനല്ല, കർത്താവിനെ പ്രീതിപ്പെടുത്തുക
എന്നുള്ളതാണ്.
നമ്മുടെ വിളിക്ക് യോഗ്യമാ വണ്ണം നാം നടക്കേണ്ടത് ആവശ്യമാണ്. എഫേസ്യ ലേഖനം 4:1 വാക്യം.
I therefore a prisoner for the Lord urge you to walk in a manner worthy of the calling to which you have been called.
കർത്തസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടപ്പിൻ.
And the scripture also tells us that we must walk worthy of the gospel.
അത് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം എന്നുള്ളതും ദൈവവചനം തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു.
Philippians 1:27.
ഫിലിപ്പിയ ലേഖനം 1:27 വാക്യം.
Only let your manner of life be worthy of the gospel of Christ, so that whether I come and see you or I'm absent, I may hear of you that you're standing firm in one spirit, one mind, striving side by side for the faith of the gospel.
ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പിൻ. ദൈവം നമ്മെ തന്റെ സ്വന്തമാക്കി ആക്കുവാനായിട്ട് നമ്മെ വിളിച്ചു.
So when we walk worthy of our calling and we walk worthy of the gospel, then we are walking worthy of God.
നാം നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണം, സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നാം നടക്കുമ്പോൾ നാം ദൈവത്തിന് പ്രസാദകരമായിട്ടാകും നടക്കുന്നത്.
1 Thessalonians chapter 2 verse 12.
തെസലോനിക്കയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം.
We exhorted each one of you and encouraged you and charged you to walk in a manner worthy of God who calls you into his own kingdom and glory.
ഇതിന്റെ 12-ാം വാക്യം 11 മുതലുള്ള വാക്യം, തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരും അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
So we are told to walk worthy of our calling.
അതുകൊണ്ട് നമ്മൾ വിളിച്ച് വിളിക്ക് യോഗ്യമാമണ്ണം നാം നടക്കണം.
We are told to walk worthy of the gospel.
സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നാം നടക്കണം.
The message that costs saving grace in our lives.
നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന്റെ കൃപയ്ക്ക് അനുസരണമായി.
And then when we do so we are walking worthy of God.
അങ്ങനെ നാം നടക്കുമ്പോൾ നാം ദൈവത്തിനെ യോഗ്യമായി നടക്കുവാൻ ഇടയാകും.
When this happens,
ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ,
we are walking to please God.
നാം ദൈവത്തിനെ പ്രസാദകരമായിട്ട് നടക്കുവാൻ.
We are not trying to please man.
നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല.
1 Thessalonians chapter 4 verse 1.
തെസ്സലോനിക്കയുടെ ഒന്നാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം.
Finally then brothers we ask and urge you in the Lord Jesus that as you receive from us how you ought to walk and to please God just as you are doing that you do so more and more.
ഒടുവിൽ സഹോദരന്മാരെ ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നതുപോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു.
So walk worthy of your calling.
അതുകൊണ്ട് നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണം നടപ്പിൻ.
Walk worthy of the gospel.
സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടപ്പിൻ.
When you do so you are walking worthy of God.
അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നാം ദൈവത്തിന് യോഗ്യമാമണ്ണം നടക്കും.
And then what happens is you will please God. Your walk will please God.
അങ്ങനെ നിങ്ങളുടെ നടപ്പ് ദൈവത്തിന് പ്രസാദകരമായി തീരുവാനിടയാകും.
So ask yourself this evening that's what does God approve of what you're doing.
അതുകൊണ്ട് ഈ പ്രസായനത്തിൽ നാം സ്വയം നമ്മോട് തന്നെ ചോദിക്കുക നമ്മുടെ പ്രവൃത്തിയിൽ ദൈവം അത് അംഗീകരിക്കുന്നുണ്ടോ.
Is God approving or is God pleased with what you are saying and doing.
നാം പറയുന്നതും നാം ചെയ്യുന്നതിലും ദൈവത്തിന് പ്രസാദകരമായി തീരുന്നുണ്ടോ.
Is God looking upon you and saying I am well pleased with you.
ദൈവം നമ്മെ നോക്കിക്കൊണ്ട് ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ ഇടയാകുമോ.
You see when Jesus was baptized God the Father spoke from heaven and what did he say? Luke chapter 3 verse 22.
ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 22-ാം വാക്യപ്രകാരം യേശുവിന്റെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിൽ നിന്നും ദൈവം എന്താണ് അരുളിച്ചത്.
This is what happened when Jesus was baptized.
യേശുവിന്റെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ഇതാണ് സംഭവിച്ചത്.
And the Holy Spirit descended on him in bodily form like a dove and a voice came from heaven. You are my beloved son, with you I am well pleased.
പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു നീ എന്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി.
Then later on you'll find at the Mount of Transfiguration God the Father spoke about God the Son and what did he say? Matthew 17 verse 5. This is my beloved son with whom I am well pleased. Listen to him.
മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. മറുരൂപമലയിൽ നാം കേട്ടതായിട്ടുള്ള ശബ്ദം അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു ഇവനെ ചെവി കൊടുപ്പീൻ എന്ന ഒരു ശബ്ദവും ഉണ്ടായി.
Peter heard that voice because Peter was at the Mount of Transfiguration and God the Father spoke.
മറുരൂപമലയിൽ പത്രോസും കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പത്രോസ് ആ ശബ്ദം കേട്ടതാണ്.
So what happens? Peter is recollecting what took place and in 2 Peter chapter 1 verse 17 Peter says, for when he received honor and glory from God the Father and the voice was borne to him by the majestic glory, this is my beloved son with whom I am well pleased.
പത്രോസ് പിന്നീട് ലേഖനം എഴുതുമ്പോൾ ആ കാര്യത്തെ ഓർപ്പിച്ചുകൊണ്ട് പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവനെ മാനവും തേജസ്സും ലഭിച്ചു.
So when people see that Jesus Christ is exalted in our lives, then what happens? God is pleased.
അങ്ങനെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഉയർത്തി മറ്റുള്ള ജനത്തിന്റെ മുമ്പാകെ ആയിരിക്കുമ്പോൾ അതിലൂടെ ദൈവം പ്രസാദിക്കും.
That's how we should walk.
അങ്ങനെയാണ് നാം നടക്കേണ്ടത്.
This is how we glorify God in our lives.
നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ നിലയിലാണ്.
1 Thessalonians chapter 4 verse 1 we'll read again.
ഒന്ന് തെസ്സലോനിക്കർ 4 അധ്യായം അതിന്റെ 1 വാക്യം വീണ്ടും നമുക്ക് വായിക്കാം.
Finally then brothers we ask and urge you in the Lord Jesus that as you receive from us how you ought to walk and to please God just as you are doing that you do so more and more.
ഒടുവിൽ സഹോദരന്മാരെ ദൈവത്തിന് പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു.
അതുകൊണ്ട്
ദൈവത്തോടു കൂടെ നാം നടക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചു. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്?
And through us to produce the fruit of his grace.
നാമല്ല ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ദൈവമാണ് നമ്മിലൂടെയും നമുക്കായി അതിന്റെ ഫലം ഉളവാക്കത്തക്കതായിട്ടുള്ള രീതിയിൽ കൃപയാൽ പ്രവർത്തിക്കുന്നു.
Philippians chapter 2.
ഫിലിപ്പി ലേഖനം 2
verses 12 and 13.
12-13 വാക്യം.
Therefore my beloved, as you always obeyed, so now, not only as in my presence, but much more in my absence, work out your own salvation with fear and trembling, for it is God who works in you both to will and to work for his good pleasure.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയപ്പെട്ടോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നു.
So Christian work is the result of Christian devotion.
ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിലെ പ്രവർത്തികൾ എന്ന് പറയുന്നത് ക്രിസ്തീയ സമർപ്പണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഫലമാണ്.
The work that we do is an outflow of the life that we live.
നാം ജീവിക്കുന്ന ജീവിതത്തിന്റെ പുറമേയുള്ള പുറത്തേക്കുള്ള ഒരു ഒഴുക്കാണ് അതിന്റെ പ്രവർത്തികൾ എന്ന് പറയുന്നത്.
So the Christian life is an outflow of an inflow.
അത് ഉള്ളിലേക്ക് ഒഴുകിയതിൽ നിന്നും വീണ്ടും പുറത്തേക്ക് ഒഴുകുന്ന ഒരു അവസ്ഥയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്.
You cannot live a life that God wants you to live unless and until you are abiding in Christ.
ക്രിസ്തുവിൽ നാം വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നാം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതത്തിന് നമുക്ക് സാധ്യമല്ല.
So when we abide in Christ, then our life produces fruit.
Naam kusuil naam vasikkunnuvengil nammalde jeevithathil phalam ulavaakkuvan.
And this fruit is seen by the rest of the world.
Aa phalam logathil mattullavarkku nammil kaanuvanum kazhiyum.
And this is how people are attracted to the Lord Jesus Christ.
Anganeyaanu mattullavar kathaavaya Yesu Christuvilekku aakarshikkappadunnu.
Then you don't have to speak much.
Adukondu appol namukku kooduthalayittu avarodu samsaarikkanda aavashyamilla.
A few words about Jesus is enough, they will love to come, they will believe in thee.
Yesuvine kurichu valare churukkam vaakkukal paranjal thanne avar kathaavengilekku. നിങ്ങളിൽ അവർ നിങ്ങളിൽ ക്രിസ്തുവിനെ കാണും.
John 15
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം
verses 4 and 5
4-5 വാക്യങ്ങൾ.
Abide in me and I in you, as the branch cannot bear fruit by itself unless it abides in the vine, neither can you unless you abide in me. I am the vine, you are the branches. Whoever abides in me and I in him, he it is that bears much fruit, for apart from me you can do nothing.
എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല.
So when you spend time in worship and in prayer and in the word of God, what happens?
നിങ്ങൾ ആരാധനയിലും ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഒക്കെയും ആയിരിക്കുമ്പോൾ എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്?
You are abiding in Christ.
നാം ക്രിസ്തുവിൽ വസിക്കുന്നവരായി തീരുകയാണ്.
You see, God must make the worker before God can do the work.
ദൈവത്തിന് തന്റെ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് പ്രവർത്തിപ്പാൻ ദൈവം ഉദ്ദേശിക്കുന്നവരെ അതിനു വേണ്ടിയിട്ട് ഒരുക്കേണ്ടതായിട്ടുണ്ട്.
Dr. Unni is not here. But for Dr. Unni to become a doctor, he had to study for 5 years.
ഇവിടുത്തെ ഗൃഹനാഥനായിട്ടുള്ള ഡോക്ടർ ഉണ്ണി ഒരു ഡോക്ടറായി തീരുന്നതിന് മുമ്പ് അതോടുള്ള ബന്ധത്തിൽ തന്റെ പഠനം 5 വർഷം
പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു.
എം ബി ബി എസ് എന്ന സാധാരണ ഒരു ഡിഗ്രിക്ക് വേണ്ടി.
Then to do his specialty in general medicine, he had to study another 2 years.
General medicine pinneyum adil praavinyam nedanadhu vendi veendum 2 varsham padikkanadayittundu.
And now there is super specialty, so if you want to do super specialty is another 2 years.
പിന്നെയും അതിൽ കൂടുതലായിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും 2 വർഷം
ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്.
ആ ഒരു ഡോക്ടർ ആകേണ്ടതിന് വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പരിശീലനം നേടുകയും ചെയ്യാതെ ആ നിലയിലായിരിക്കുവാൻ കഴിയില്ല.
You see, God spent 13 years preparing Joseph for his ministry in Egypt.
മിസ്രയീമിൽ തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ജോസഫിനെ ഒരുക്കുവാനായിട്ട് ദൈവം അവനിൽ 13 വർഷം പ്രവർത്തിച്ചു.
And God spent 80 years preparing Moses to leave Israel.
ഇസ്രായേലിനെ നയിക്കുന്നതിനു വേണ്ടി മോശയെ ഒരുക്കുവാൻ ദൈവം 80 വർഷമാണ് പ്രവർത്തിച്ചത്.
And Jesus spent 3 years teaching his disciples how to bear fruit.
എങ്ങനെ ഫലം ഉളവാക്കണം എന്നുള്ളത് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാനായിട്ട് യേശു 3 വർഷം ചെലവഴിച്ചു.
If you look at the life of the apostle Paul,
അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തെ നാം പരിശോധിക്കുകയാണെങ്കിൽ,
he had postgraduate course in Arabia before he could serve God with effectiveness.
ഫലവത്തായിട്ടുള്ള ദൈവത്തെ സേവിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് തന്റെ ഉപരിപഠനത്തോടുള്ള ബന്ധത്തിൽ അറേബ്യയിൽ ആയിരിക്കേണ്ടതായിട്ട് ആവശ്യമായി വന്നു.
A newborn baby can cry and make its presence known, but a newborn baby can't work.
പുതുതായി ജനിക്കുന്ന ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അവന് കരഞ്ഞുകൊണ്ട് അതിന്റെ സാന്നിധ്യം അറിയിക്കുവാൻ കഴിയും, എന്നാൽ അവന് പ്രവർത്തിപ്പാൻ കഴിയും.
A new believer in the Lord Jesus Christ, he can witness for Christ and even win others to Christ, but he must be taught to walk and learn God's wisdom before he is placed in any office of responsibility in the ministry.
ഒരു പുതിയ ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ കഴിയും, മറ്റുള്ളവരെ കർത്താവിന് വേണ്ടി നേടുവാനായിട്ട് പ്രവർത്തിപ്പാൻ കഴിയും, എന്നാൽ അവൻ ഉത്തരവാദിത്തപ്പെട്ടതായിട്ടുള്ള ഒരു ശുശ്രൂഷയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവൻ ദൈവത്തിൽ നിന്നും പഠിക്കുകയും അതിനനുസരിച്ച് നടക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്.
God's wisdom reveals God's will.
ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ ഹിതത്തെയാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്.
And that's what we know when we spend time with God and his word.
ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തോട് നാം ആയിരിക്കുമ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഭവിക്കേണ്ടത്.
And as we obey God's will in our lives,
നാം ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുമ്പോൾ,
we are walking with him.
അവനോട് കൂടെ നാം നടക്കുന്നവരായിരിക്കും.
We can work for him.
അവനു വേണ്ടി നമുക്ക് പ്രവർത്തിപ്പാൻ കഴിയും.
And we will bear fruit.
അതിലൂടെ നമ്മൾ ഫലം ഉളവാക്കുവാൻ
കഴിയും. Because he is working in and through us.
എന്തുകൊണ്ടെന്നാൽ അവൻ നമ്മിലൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്.
We will not just occasionally serve God.
അവസരോചിതമായിട്ട് നാം ദൈവത്തെ സേവിക്കുന്നവരായിട്ടല്ല,
we will be constantly serving God.
നിരന്തരമായി ദൈവത്തെ സേവിക്കുന്നവരായിട്ട്
ഇരുവാൻ. We will be fruitful in every good work.
എല്ലാ നല്ല പ്രവൃത്തിയിലൂടെയും അതിന്റെ ഫലം ഉളവാക്കുവാനായിട്ട്
കഴിയും. That's what Paul is praying for the Colossian church.
അതാണ് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള തന്റെ പ്രാർത്ഥന.
Let's read once again Colossians chapter 1 verse 10. That's our study today.
ഇന്നത്തെ നമ്മുടെ പഠന ഭാഗമാകുന്ന ഒന്നാമത്തെ അധ്യായം 10 വാക്യം വീണ്ടും നമുക്ക് വായിക്കാം.
So as to walk in a manner worthy of the Lord, fully pleasing to him, bearing fruit in every good work and increasing in the knowledge of God.
നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാമണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം.
You see, that's a byproduct of walking and working with God.
ദൈവത്തോട് കൂടി നടക്കുകയും ദൈവത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമാണ് അത് എന്ന് പറയാം.
As we walk with God and work with God, what happens? We get to know God better and better, more and more.
ദൈവത്തോട് കൂടി നാം നടക്കുകയും ദൈവത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തെ നമുക്ക് വീണ്ടും വീണ്ടും കൂടുതലായി കൂടുതലായി അറിയുവാനായിട്ട്
കഴിയും. That's why the Christian life is so exciting, you know.
അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ സന്തോഷവും ഉത്സാഹവും ഉള്ളതാണ്.
That's why Jesus said, I have come that you may have life and have it abundantly.
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും അത് സമൃദ്ധിയായി ഉണ്ടാകേണ്ടതിനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.
Because when we walk with God and we work with God, what happens is we get to know God better and better and better.
നാം ദൈവത്തോടു കൂടെ നടക്കുകയും ദൈവത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തെ നമുക്ക് കൂടുതലായിട്ട് അറിയുവാൻ കഴിയും.
Our Christian lives desperately need balance.
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് എപ്പോഴും ഒരു തുല്യത ആവശ്യമാണ്.
Certainly we get to know God better as we pray in our private rooms. And as we meditate on God's word,
നമ്മുടെ വ്യക്തിപരമായിട്ട് നമുക്ക് പ്രത്യേകമായിട്ടുള്ള മുറിയിൽ നിന്ന് ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാനായിട്ട് കഴിയും.
But we also get to know God as we walk in our daily lives and work with him to win others to Christ.
മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിലും പ്രവൃത്തിയിലും അത് ആവശ്യമാകും.
And when we get to know God more and more as we work with God's people and help God's people people, his church.
തന്റെ സഭയിൽ ദൈവജനത്തോട് കൂടെയുള്ള കൂട്ടായ്മയിലും പ്രവൃത്തിയിലും ദൈവത്തെ നമുക്ക് കൂടുതലായിട്ട് അറിയുവാൻ കഴിയും.
It's one of the greatest joys of being a pastor is as you walk with God and work with God and you work with God's people, what happens when you begin to help God's people, what happens? You get to know God more and more.
പാസ്റ്റർ എന്ന രീതിയിൽ പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെയും അതിലൂടെയും കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. ആരാധനയും സേവനവും എന്ന് പറയുന്നത് തമ്മിൽ മത്സരിക്കേണ്ട
കാര്യമാണ്.
ആരാധനയും പ്രവൃത്തിയും തമ്മിൽ മത്സരിപ്പാനുള്ളതല്ല, അത് ഒന്നിച്ച്
കൊണ്ടുപോകാനായിട്ടുള്ളത്. Often retired to pray. Then he went out to work.
കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ പ്രാർത്ഥിപ്പാനായിട്ട് തനിച്ച് ഒരു സ്ഥലത്തായിരുന്നു എന്നും പിന്നീട് പ്രവർത്തിപ്പാനായിട്ട് അതിനായിട്ട് ഇറങ്ങി വന്നു എന്നും നമ്മൾ ദൈവവചനത്തിൽ വായിക്കും. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യം.
And rising very early in the morning while it was still dark, he departed and went out to a desolate place and there he prayed.
അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു.
And Simon and those who were with him searched for him, and they found him and said to him, everyone is looking for you.
ശിമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്ന് അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു.
And he said to them, let us go on to the next towns that I may preach there also, for that is why I came out. You see that? He is alone with God the Father praying, and then he moves out to the other town so that he can work.
അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകാം, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ പ്രാർത്ഥിപ്പാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി, പിന്നീട് അവൻ പ്രവർത്തിപ്പാനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക്
പോകുന്നതായിട്ട്.
അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. അതിനാൽ അവൻ തന്റെ പിതാവിനോടൊപ്പം നടക്കുകയും
the father
അവൻ തന്റെ പിതാവിനെ അറിയുകയും,
and he was intimate with the father,
തന്റെ പിതാവിനോട് കൂടുതലായി ചേർന്നിരിക്കുകയും,
he walked with the father and he worked with the father,
അവന്റെ ദൈവത്തോ അവന്റെ പിതാവിനോട് കൂടെ നടക്കുകയും പിതാവിനായി പ്രവർത്തിക്കുകയും ചെയ്തു.
That is the kind of intimacy that you and I must have with God.
അതുകൊണ്ട് ആ നിലയിലാണ് നമുക്കും ദൈവത്തോടുള്ള കൂട്ടായ്മ ആവശ്യമായിരിക്കേണ്ടത്.
Because as we spend time with God,
നാം ദൈവത്തോടു കൂടെ സമയം ചിലവഴിക്കുമ്പോൾ,
we get to understand him.
നാം അവനെ കൂടുതലായി അറിയുവാൻ ഇടയാവും.
We get to know his will for our lives.
നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിധത്തെ നമുക്ക് അറിയുവാൻ ഇടയാവും.
And as we obey him,
നാം അത് അനുസരിക്കുമ്പോൾ,
we learn more about him.
അവനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട്.
So this is real applied obedience.
ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതായിട്ടുള്ള.
As we go about to obey him, we get to know him more and more. We learn about him more and more.
നാം അവനെ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അവനെ കൂടുതലായിട്ട് അറിയുവാനായിട്ട് ഇടയായിത്തീരും.
So real applied obedience means pleasing God.
അതുകൊണ്ട് പ്രാവർത്തികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ അനുസരണം എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്.
This is what Paul was praying for.
അതാണ് പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന.
That in the Colossian church there would be real applied obedience which pleases God.
കൊലോസ്യ സഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ടുള്ള അനുസരണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നിലയിൽ ആവശ്യമായിരുന്നു.
That the members of the church will serve God and get to know God better and better.
ആ സഭയിലെ വിശ്വാസികൾ ഓരോരുത്തരും ദൈവത്തെ കൂടുതലായി അറിയുകയും അവനെ കൂടുതലായി സേവിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു.
Any teaching that isolates the believer from the needs of the world around him is not practical doctrine, it is not spiritual doctrine.
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനായിരിക്കുന്ന ലോക സാഹചര്യങ്ങളിൽ നിന്നും അവനെ അകറ്റുന്ന തരത്തിലുള്ളതായ ഉപദേശങ്ങളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആത്മീയമായ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശമല്ല.
That's why evangelist Moody said every Bible, if you want a Bible as a believer, your Bible must be bound in shoe leather. That means it must be such a used Bible. It must be such a, like you're walking with, and your shoes get used in the same manner. The word of God must be bound with shoe leather. It must be such a used Bible.
അതുകൊണ്ടാണ് പ്രശസ്ത സുവിശേഷകനാകുന്ന ഡി എൽ മൂഡി പറഞ്ഞിരിക്കുന്നത്, എല്ലാ വേദപുസ്തകങ്ങളും അത് പൊതിഞ്ഞിരിക്കേണ്ടത് ചെരുപ്പ് തുന്നുന്ന തോലുകൊണ്ടായിരിക്കണം എന്നുള്ളത്. അതിന്റെ അർത്ഥമാക്കുന്നത് അതുപോലെ നമ്മൾ ദൈവവചനം ഉപയോഗിക്കേണ്ടതായിട്ട് ഉള്ള ആവശ്യകതയെ കുറിച്ചാണ് അവിടെ ഊന്നി പറയുന്നത്. ആ ദൈവം ആ വചനം നമ്മിൽ ജീവിക്കേണ്ടത് ആവശ്യമാകും.
The word must become flesh in us.
ആ വചനം നമ്മളിൽ ജഡമായി തീർന്ന് ജീവിക്കാം.
That's what must happen.
അതാണ് സംഭവിക്കേണ്ടത്.
So the Christian life is not mystical, it is practical.
ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്തെങ്കിലും മിഥ്യകളല്ല, അത് പ്രാവർത്തികമാക്കേണ്ടതാണ്.
So Paul has prayed that we might have spiritual understanding.
നമുക്ക് ആത്മീയമായിട്ടുള്ള പരിജ്ഞാനം ഉണ്ടാകേണ്ടതിനായിട്ട് പൗലോസിയ സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചു.
This understanding will result in a Christian life that is seen by people who are unbelievers.
ഈ ക്രിസ്തീയ ജീവിതം അവിശ്വാസികളായിട്ടുള്ളവർ കണ്ട് മനസ്സിലാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ചു.
Ask yourself this question.
നാം നമ്മോട് തന്നെ ഈ സായാഹ്നത്തിൽ ഈ ചോദ്യം ചോദിക്കുക.
Is your life a life that is a living witness?
നമ്മുടെ ജീവിതം ജീവിക്കുന്ന ഒരു സാക്ഷിയായിട്ട് നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും.
This is the last part of his prayer. We'll go into that next time.
അടുത്ത ആഴ്ച നമുക്ക് പോകാനുള്ള അതിന്റെ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ്.
Paul is praying for moral excellence.
അതിന്റെ അവന്റെ
that's the third part of the prayer.
നമ്മുടെ ധാർമ്മികതയുടെ ധാർമ്മികതയിൽ വളർന്നു വരേണ്ടതിനെ കുറിച്ച് അടുത്ത ഭാഗത്ത് പറയുന്നത്.
Moral excellence verses 11 and 12 Colossians chapter 1 11 and 12.
കൊലോസ്യരുടെ ഒന്നാം അധ്യായം 11 12 വാക്യങ്ങൾ.
That we'll go to later.
പിന്നീട് നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം.
But ask yourself this question.
നമുക്ക് നമ്മോട് തന്നെ ഈ ചോദ്യം ചോദിക്കാം.
Are you growing in spiritual understanding?
നാം ആത്മീയമായിട്ടുള്ള പരിജ്ഞാനത്തിൽ വളരുന്നവരാണോ?
First of all, do you know God?
ഒന്നാമത് ചോദിക്കേണ്ടത് നാം ദൈവത്തെ അറിയുന്നവരാണോ?
Is he your savior and lord?
നിങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തെ അറിയുന്നു?
Is your life committed to the Lord Jesus Christ?
കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചവരാകുന്നു?
You cannot walk the Christian life unless you are a Christian.
ഒരു നിങ്ങൾ ഒരു ക്രിസ്ത്യാനി ആകുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ കഴിയും.
You don't become a Christian by being born in a Christian home.
ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഒരുവനും ക്രിസ്ത്യാനിയായി തീരുകയില്ല.
Nobody becomes a Christian by being born in a Christian home.
ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് അവൻ ക്രിസ്ത്യാനിയായി തീരുകയില്ല.
You can have name Thomas or Abraham, you don't become a Christian.
തോമസ് എന്നോ അബ്രഹാം എന്നോ പേരുള്ളതുകൊണ്ട് അവൻ ക്രിസ്ത്യാനിയായി തീരുകയില്ല.
Unless and until you know Christ personally in your life, you're not a Christian.
വ്യക്തിപരമായി കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയല്ല.
Cats and dogs are born in Christian homes.
ക്രിസ്തീയ ഭവനങ്ങളിൽ പട്ടിയും പൂച്ചയും ഒക്കെ ജനിക്കാറുണ്ട്.
By virtue of being born in a Christian home, nobody becomes a Christian.
ഒരു ക്രിസ്തീയ കുടുംബത്തിൽ പാരമ്പര്യം കൊണ്ട് ജനിച്ചു പോയതുകൊണ്ട് അവൻ ക്രിസ്ത്യാനിയായി തീരുകയില്ല.
So don't think you're a Christian because you're born in a Christian home.
ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് വിചാരിക്കരുത്.
If you are born in a garage, you don't become an automobile.
ഒരു വണ്ടി നന്നാക്കുന്ന വർക്ക്ഷോപ്പിന്റെ വിശത്താണ് നമ്മൾ ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു നമ്മളെ അതിനൊരു വാഹനം എന്ന് വിളിക്കുവാൻ വഴിയേ.
So nobody becomes a Christian by being born in a Christian home.
അങ്ങനെ അതുകൊണ്ട് പാരമ്പര്യമായിട്ടുള്ള ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരുവൻ ക്രിസ്ത്യാനിയായി തീരുന്നില്ല.
You know, I was an Orthodox Syrian Christian before I became a Christian.
പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി തീരുന്നതിന് മുമ്പ് വിശേഷിപ്പിച്ചിരുന്നത് ഓർത്തഡോക്സ് ക്രിസ്ത്യാനി എന്നാണ്.
There was a moderator in the Church of North India. There was a moderator. Moderator means there are bishops, you know, bishops now. Bishop of the bishops is what is called a moderator.
Church of North India ile bishoppanmarude meladhigari aayittundirunna oru moderator undirunnu.
Moderator means there are many bishops under that moderator. He is a bishop of the bishops.
Bishoppanmarude aayittulla meladhigari aayittulla vyaktiyana moderator ennu parayunnu.
And you know what this moderator did? He called all the bishops.
ഈ മോഡറേറ്റർ തന്റെ കീഴിലുള്ള എല്ലാ ബിഷപ്പുമാരെയും ഒരു ദിവസം വിളിച്ചു വരുത്തി
ഫോർ എ മീറ്റിംഗ്,
ഒരു കൂട്ടായ്മയ്ക്കായിട്ട്.
ആൻഡ് ഹി ടോൾഡ് ദം, ഡു യു വാണ്ട് ടു നോ വാട്ട് ഐ വാസ് ബിഫോർ ഐ ബിക്കേം എ ബിഷപ്പ്?
നിങ്ങൾക്കറിയാമോ ഞാൻ ഒരു
ഞാനൊരു
ക്രിസ്തീയ വിശ്വാസി ആകുന്നതിന് മുമ്പ്
ക്രിസ്ത്യാനി ആകുന്നതിന് മുമ്പ്
ഞാൻ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ?
He asked a question. All bishops are sitting in front of him. He asked them, do you know what I was before I became a Christian?
ഞാൻ ഒരു ക്രിസ്ത്യാനി ആകുന്നതിന് മുമ്പ് ഞാൻ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ബിഷപ്പന്മാരോട് ചോദിച്ചു.
So all these bishops asked, what were you?
അപ്പോൾ പലരും വളരെ ആകാംക്ഷയോടെ ചോദിച്ചു, നിങ്ങൾ ആരായിരുന്നു?
I was a bishop, he said.
അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിന് മുമ്പേ തന്നെ ഒരു ബിഷപ്പായിരുന്നു.
Before I became a Christian, I was a bishop. All those bishops got angry. All those bishops got angry. They said, what are you saying? He said, I am talking about myself. I am not talking about you. You see, they felt guilty on the inside because none of them were actually none of them were Christians. They were all bishops, but they were not believers.
അദ്ദേഹം അതിന്റെ യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. താനൊരു
ബിഷപ്പായിരുന്നപ്പോൾ
അദ്ദേഹം ഒരു അതിന്റെ യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു ബിഷപ്പ് എന്ന പദവിയിലേക്ക് വരുന്ന സമയത്ത് യഥാർത്ഥമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം തനിക്കില്ലായിരുന്നു, അതുകൊണ്ടാണ് അത് തുറന്നു പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബിഷപ്പോ ഒരു ആർച്ച് ബിഷപ്പോ ഒക്കെ ആയിത്തീരാം, പക്ഷേ അതൊരു ക്രിസ്തീയ യഥാർത്ഥമായിട്ടുള്ള ക്രിസ്ത്യാനി ആയിരിക്കണമെന്നില്ല.
In the camp is coming on this coming Friday, Saturday, Sunday. We are having church camp. You know who's the speaker? Rajkumar Ramchandran.
വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ എറണാകുളം സഭയോടുള്ള ബന്ധത്തിൽ ഒരു ചർച്ച് ക്യാമ്പ് നടക്കുന്നുണ്ട്. അവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രാസംഗികന്റെ പേര് രാജ്കുമാർ രാജമഹേന്ദ്രൻ എന്നാണ്.
Who is he?
അദ്ദേഹം ആരാണ്?
He's a Christian.
അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്.
By name, he is Rajkumar Ramchandran.
അദ്ദേഹത്തിന്റെ പേര് വെച്ച് നോക്കുമ്പോൾ രാജ്കുമാർ രാമചന്ദ്രൻ എന്നാണ് പേര്.
രാംചന്ദ്രൻ, not രാമേന്ദ്രൻ, രാംചന്ദ്രൻ. രാജ്കുമാർ രാംചന്ദ്രൻ.
രാജ്കുമാർ രാംചന്ദ്രൻ.
That's his name.
അതാണ് അദ്ദേഹത്തിന്റെ പേര്.
Who is he?
അദ്ദേഹം ആരാണ്?
A child of God, a servant of God, an evangelist who travels across the globe preaching the glorious gospel.
ദൈവത്തിന്റെ മകൻ, തന്റെ സുവിശേഷവുമായി ലോകമെമ്പാടും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദൈവദാസം.
You are not a Christian because you are born a Christian.
ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നിങ്ങൾ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഒരു ക്രിസ്ത്യാനി ആയി തീരില്ല.
You only become a Christian when you trust in the Lord Jesus Christ as your savior.
നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയായത്.
Paul is praying for spiritual understanding in the Colossian church.
പൗലോസ് അപ്പോസ്തലൻ കൊലോസിയയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആത്മീയമായിട്ടുള്ള പരിജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും.
Ask yourself, do I have spiritual understanding?
അതുകൊണ്ട് നിങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുള്ള ചോദ്യം, എനിക്ക് ഈ ആത്മീയ ജ്ഞാനം ഉണ്ടോ?
How do you know?
എങ്ങനെ അത് അറിയാൻ കഴിയും?
You see, when you read this book, if you don't understand this book, that means you don't have spiritual understanding.
ഈ വചനം നിങ്ങൾ വായിക്കുമ്പോൾ കാര്യങ്ങൾ ഇതിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആത്മീയ ജ്ഞാനം ഇല്ല എന്നാണ്.
Before I became a Christian, I used to read this book and I go to sleep. Sleep problem at night, couldn't go to sleep. So what best way to go to sleep is I read this book, I'll go to sleep.
പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പായിട്ട് ഈ പുസ്തകം വായിക്കുമ്പോൾ പലപ്പോഴും താൻ ഉറങ്ങുവാനായിട്ടാണ് ഈ പുസ്തകം
വായിച്ചുകൊണ്ടിരിക്കുന്നത്.
വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ യഥാർത്ഥമായിട്ട് ദൈവത്തെ അറിയുന്നില്ല എന്ന്.
ഇഫ് യു റീഡ് ദിസ് ബുക്ക് ആൻഡ് യു ആർ അണ്ടർസ്റ്റാൻഡിംഗ് ദിസ് ബുക്ക്, ദെൻ ദി സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് ലീഡിംഗ് യു ഇൻ ടു ട്രൂത്ത്.
ഈ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ കൂടുതൽ അതിന്റെ അറിവിലേക്ക് നിങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നില്ല എങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് വായിക്കുന്നതിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ
കഴിയും. What do you call it? Any mechanism, spiritual understanding comes when the Spirit of God dwells in you.
ആത്മീയമായിട്ടുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത് യാന്ത്രികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വസിച്ചുകൊണ്ട് നമുക്ക് നൽകുന്നതാണ്.
When the Holy Spirit dwells in you, this book comes alive.
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് ജീവനായി തീരും.
And when you read this book, you are excited because God speaks to you when you read this book.
അങ്ങനെ ആകുന്നുവെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ആകാംക്ഷത ഉണ്ടാകും. എന്തുകൊണ്ടെന്നാൽ ഈ പുസ്തകത്തിലൂടെ ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്.
അതാണ്
നമ്മുടെ ചോദ്യം. നിങ്ങൾക്ക് ആ ആത്മീയ ജ്ഞാനം പ്രാപിക്കാൻ
കഴിയും.
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മീയ ജ്ഞാനം ഉണ്ടാകുവാൻ
സാധിക്കും.
യേശുക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ്ക്ക് നിങ്ങൾക്ക് വസിക്കുവാൻ കഴിയില്ല. നിങ്ങൾക്കൊരു ക്രിസ്തീയ പേരുണ്ടായിരിക്കാം, എന്നാൽ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാകണം. നിങ്ങൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരായിരിക്കാം, എന്നാൽ അതിലൊരു വ്യത്യസ്തതയും
ഉണ്ടാകും.
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് ജീവിതമായി
തീരും.
ഇതിലൂടെ ദൈവം നിങ്ങളോട്
സംസാരിക്കും.
യെശയ്യാ പ്രവചനം അതിന്റെ 50-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, തളർന്നു നിൽക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു.
അന്ന്
പ്രഭാതത്തിൽ എറണാകുളം സഭയിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്ന് ചോദിച്ചു, ഞാൻ വെളിപ്പിനെ എഴുന്നേൽക്കുമെന്നുള്ളത് അവൻ അറിയാം, അതുകൊണ്ട് അവൻ ചോദിച്ചു ഇന്ന് എത്ര മണിക്ക് പാസ്റ്റർ
എഴുന്നേൽക്കും.
അവനെ സംബന്ധിച്ചിടത്തോളം അവൻ രാവിലെ എഴുന്നേൽക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്.
All the promises of this in this book are my inheritance.
Na enne sambandhathollam ee pusthakathil ulladokke ente avakasham.
So God says in this book in Isaiah chapter 50 verse 4 God says he will wake me up.
Isaiah prophet 50th chapter 4th vakyathil paranjirikkunnathu avan raavile thorum unarthum.
That's God's promise.
Adu devathinte vaakuthamaan.
And the Bible says God is not a man that he should lie.
Aa devathinte vadanam parayunnathu vyajam parayvan devam manushyan
alla. So what God says in his word he is true to.
അവന്റെ വചനം പറയുന്നതിലൂടെ പറയുന്നതൊക്കെയും സത്യമാണ്.
സോ ഗോഡ് സേസ് ഹി വിൽ വേക്ക് മീ അപ്പ്.
യേശു പറഞ്ഞു, ദൈവം പറഞ്ഞിരിക്കുന്നത് രാവിലെ അവൻ ഉണർത്തുമെന്നാണ്.
സോ ഐ ഡോണ്ട് നീഡ് ആൻ അലാം ക്ലോക്ക്.
അതുകൊണ്ട് പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു അലാറത്തിന്റെ ആവശ്യമില്ല.
ഐ വേക്ക് അപ്പ് ആൻഡ് ഗോഡ് വേക്ക്സ് മീ അപ്പ്.
ദൈവം എന്നെ വിളിച്ചുണർത്തുമ്പോൾ ഞാൻ ഉണർന്ന് എഴുന്നേൽക്കും.
സംടൈംസ് ഇറ്റ്സ് 3 ക്ലോക്ക്.
ചില ദിവസങ്ങളിൽ അത് 3 മണിക്കായിരിക്കും.
സംടൈംസ് ഇറ്റ്സ് 4 ക്ലോക്ക്.
ചിലപ്പോൾ അത് 4 മണിക്കായിരിക്കും.
ബട്ട് വെൻ ഐ ഗെറ്റ് അപ്പ് I hunger for the word of God.
എന്നാൽ ഞാൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിനായിട്ടുള്ള ദാഹവുമായിട്ടായിരിക്കും.
I know God has woken me up.
അതുകൊണ്ട് ദൈവമാണ് എന്നെ ഉണർത്തിയതെന്ന് എനിക്കറിയാം.
Why?
എന്തുകൊണ്ടെന്നാൽ
to give me the tongue of the Lord to sustain the weary.
തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയുവാനായിട്ട് അവൻ എന്നോട് സംസാരിക്കുവാൻ. അവന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു.
He wants to teach me his word.
തന്റെ വചനം എന്നോട് എന്നെ പഠിപ്പിക്കുവാൻ
അവൻ ആഗ്രഹിക്കുന്നു. Walk with him and work with him and understand his word so that I can live the life that he expects me to live.
അവന്റെ വചനം ഞാൻ പഠിക്കുന്നതിലൂടെ അവനോടുകൂടെ നടക്കുകയും അവനു വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് കഴിയും.
And this did not happen to me before
1980. 1980 വർഷത്തിന് മുമ്പ് ഇത് എന്റെ ജീവിതത്തിൽ നടന്നിരുന്നില്ല.
Before 1980 I used to read this book to put it under my pillow to go to sleep.
1980 ന് മുമ്പ് ഈ പുസ്തകം വായിച്ചിട്ട് ഞാൻ തലയണയുടെ അടിയിൽ വെച്ച് അതിന്റെ മുകളിലാണ് കിടന്നുകൊണ്ടിരുന്നത്.
I thought some magic will take place from this book through the pillow into my skull.
ഞാൻ ചിന്തിച്ചത് തലയണയുടെ അടിയിലിരിക്കുന്ന പുസ്തകത്തിലൂടെ തലയണയിൽ കൂടി എന്തെങ്കിലും എന്റെ തലയിൽ കയറി എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിക്കുമെന്നാണ്.
Nothing happened.
എന്നാൽ ഒന്നും സംഭവിച്ചില്ല.
Don't think that this book is a magic book.
ഇതൊരു മാജിക് പുസ്തകമാണ് എന്നുള്ളത് ചിന്തിക്കുക.
You put it under the pillow and something will happen. Nothing will happen.
തലയണയുടെ അടിയിൽ വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിക്കരുത്. അങ്ങനെ
സംഭവിക്കില്ല. This book is written so that your life can be changed.
ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക.
This is God's love letter to you.
ഇത് ദൈവത്തിന്റെ സ്നേഹക്കത്താണ് നിങ്ങൾക്ക്
വേണ്ടിയുള്ളത്. You cannot understand God's love letter to you unless God's love is in your heart.
നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്നേഹം ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഈ പ്രണയലേഖനം നിങ്ങൾക്ക് വായിച്ച് ഗ്രഹിക്കാൻ
കഴിയില്ല.
കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുകയില്ല. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ചോദ്യം, പാസ്റ്ററെ, ഇവ എങ്ങനെയാണ് കർത്താവ് എന്റെ ജീവിതത്തിൽ രക്ഷിതാവായി കർത്താവായി വരുന്നത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കുക. ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ നിങ്ങൾ ജനിച്ചത് കൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനി ആകില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ദൈവം മുമ്പാകെ അംഗീകരിക്കുക, ഞാനൊരു ക്രിസ്ത്യാനിയായിട്ടല്ല, ഞാനൊരു പാപിയായിട്ടാണ് ജനിച്ചത് എന്നുള്ളത് സംബന്ധിച്ചു.
Psalm 51 verse 5 David says I was brought forth in iniquity, in sin did my mother conceive me.
51st സങ്കീർത്തനത്തിൽ അവൻ ദാവീദ് പറഞ്ഞതിന്റെ 4th വാക്യത്തിൽ പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണ്.
I was born in iniquity, that means there is sin in my blood.
അതിന്റെ അർത്ഥം എന്റെ രക്തത്തിൽ പാപം അടങ്ങിയിരിക്കുന്നു എന്നാ.
From where did that sin come?
എവിടെ നിന്നാണ് ആ പാപം കടന്നു വന്നത്?
You don't have to teach a child to lie, the child lies automatically. You only have to teach a child to speak the truth.
വർത്തമാനം പറയാൻ തുടങ്ങുന്നതായിട്ട് ഒരു കുഞ്ഞിനെ നമ്മൾ ഒരിക്കലും കള്ളം പറയാൻ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നവനെ നമ്മൾ സത്യം പറയുവാനായിട്ട് പഠിപ്പിക്കണം.
Where did the lie come from?
എവിടെ നിന്നാണ് ആ കള്ളവും കടന്നു വന്നത്?
David says I was brought forth in iniquity, that means he's saying sin is in my blood.
ദാവീദ് പറയുന്നത് ഞാൻ അകൃത്യത്തിൽ ഉരുവായി, അതുകൊണ്ട് എന്റെ രക്തത്തിൽ ആ പാപം അടങ്ങിയിരിക്കുന്നു എന്നാണ്.
I'm not a sinner because I commit sins, that is true, but I am a sinner because I have a nature within me which I am born with, I inherited from my forefather Adam who was separated from God, who fell.
ഞാൻ പാപം ചെയ്യുന്നുണ്ട്, എന്നാൽ ഞാൻ ചെയ്യുന്ന പാപം എന്ന് ഉള്ളത് കൊണ്ടല്ല ഞാൻ പാപി എന്ന് പറയുന്നത്, എന്നില്ല പാപ പ്രകൃതം ആദാമിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ പാപ പ്രകൃതം ഉള്ളത് കൊണ്ടാണ് ഞാനൊരു
പാപിയായിരിക്കുന്നത്.
വളരെ പെട്ടെന്ന് ഞാൻ പറയട്ടെ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയായി തീരുന്നത്. നീ പാപിയാണ് എന്നുള്ളത് നീ അംഗീകരിക്കുക. ദൈവം ആ പാപം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ദൈവവും മനുഷ്യനുമായി വലിയൊരു അകൽച്ച വന്നിരിക്കുന്നു. അകൽച്ച എന്ന് പറയുന്നത് പാപത്തിന്റെ ഫലമാണ്.
Sin separates man from God.
പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞു.
What else does sin do? What else does sin do?
പാപത്തിന് മറ്റെന്ത് ചെയ്യുവാൻ കഴിയും?
Sin binds you.
പാപം നിങ്ങളെ ചുറ്റി വലി.
You know, first time you speak a lie, you feel guilty inside.
ആദ്യമായിട്ട് നിങ്ങൾ ഒരു കളവ് പറയുകയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കുറ്റബോധം ഉള്ളിൽ അപ്പോൾ നിങ്ങൾക്ക് അതിന് കുറ്റബോധം ഉണ്ടാകും.
Second time you lie, what happens?
എന്നാൽ പിന്നീട് രണ്ടാമത് നിങ്ങൾ കളവ് പറയുമ്പോൾ എന്താണ് ഉണ്ടാവുക?
It's easier to lie.
മുമ്പ് ഉണ്ടതുപോലുള്ള കുറ്റബോധം ഇല്ല, വളരെ എളുപ്പത്തിൽ അത് സാധിക്കും.
The third time you lie, it is more easier to lie.
മൂന്നാമത് അത് തന്നെ ആവർത്തിക്കുമ്പോൾ പിന്നെയും വളരെ എളുപ്പത്തിൽ കളവ് പറയാൻ കഴിയും.
You feel less guilty.
എന്നാൽ ആ കുറ്റബോധം വളരെ കുറഞ്ഞു കുറഞ്ഞു വരും.
After some time you keep on lying, you become a habitual liar.
കുറച്ച് കഴിയുമ്പോഴത്തേന് കള്ളം പറയുക എന്നുള്ളത് നിങ്ങളുടെ ഒരു സ്വഭാവമായി തീരും. യാതൊരു കുറ്റബോധവും ഉണ്ടാകും, സ്വാഭാവികമായി നിങ്ങൾ ഒരു കളവ് പറയുന്നവനായി
തീരും.
എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്?
Because sin is binding.
എന്തുകൊണ്ടെന്നാൽ പാപം നിങ്ങളെ ചുറ്റി വരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
If I give you a ball, if you give you a single what do you call it, nool thread that they use for stitching, I give you a single thread and I ask you to put your hands together and I use that single thread and I tie your hands, can you break free? Is it possible? Yes or no?
ഒരു തയ്ക്കുന്ന നൂല്, ഒറ്റ നൂല് മാത്രമായിട്ട് രണ്ട് കൈയും വെച്ചിട്ട് അത് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പൊട്ടിക്കുവാനായിട്ട് കഴിയുമോ?
പൊട്ടിക്കാം. Single piece only so much.
അത് ഒരു ഒറ്റ നൂല് മാത്രമായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അത് പൊട്ടിക്കുവാൻ
കഴിയും.
എന്നാൽ അതൊരു ഒരു ബണ്ട്, ഒരു വലിയ ഉണ്ടയായിട്ടുള്ള ഒരു നൂലെടുക്കുകയാണ്, വലിയൊരു ഉണ്ട, അത് കൈ ചേർത്ത് വെക്കുകയും
and I bind both your hands together.
ആ നൂല് മുഴുവനും നിങ്ങളുടെ കയ്യിൽ ചുറ്റി അത് കെട്ടി പിണരുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്?
I say break free. Can you break free?
ആദ്യം പൊട്ടിച്ചതുപോലെ നിങ്ങൾക്ക് അത് പൊട്ടിക്കുവാൻ കഴിയുമോ?
You can't break free.
അതിനെ പൊട്ടിച്ച് കളയുവാൻ കഴിയില്ല.
Because the twine has bound your hands.
എന്തുകൊണ്ടെന്നാൽ ആ മുഴുവൻ നൂലും നിങ്ങളുടെ കയ്യിൽ പിണഞ്ഞിരിക്കുകയാണ്.
You see, sin not only makes you feel guilty.
ആ പാപം നിങ്ങളെ കുറ്റബോധമുള്ളവരാക്കുക മാത്രമല്ല,
sin also binds you.
ആ പാപം നിങ്ങളെ ചുറ്റി വലിഞ്ഞു മുക്കിക്കളയും.
And sin does something more.
പിന്നെയും പാപം ചെയ്യുന്നത് കൂടുതലായി ചെയ്യുന്നതുണ്ട്.
Sin brings shame into your life.
നിങ്ങളുടെ ജീവിതത്തിൽ അപമാനങ്ങൾ കൊണ്ടുവരും.
First time you sin.
ഒന്നാമത് നിങ്ങൾ പാപം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തുള്ള നാണക്കേട് എന്ന് പറയുന്നത് ചെറിയ
രീതിയിലുണ്ടാകും.
നിങ്ങൾ അങ്ങനെ പറ്റിപ്പോയി എന്നുള്ള ഒരു
കുറ്റബോധം.
പിന്നെയും അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ
എന്തുണ്ടാവും?
അത് യാതൊരു കുറ്റബോധമില്ലാത്ത ഒരു പാപിയായി.
ഫോർ എക്സാമ്പിൾ, wild anger in your blood.
നമ്മുടെ രക്തത്തിൽ കോപം അലിഞ്ഞു ചേർന്ന ഒരു വ്യക്തിയായിട്ടാണ് നാം
ജനിച്ചത്.
നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കോപ സ്വഭാവത്തോടു കൂടിയാണ് നാം ജനിക്കുന്നതെങ്കിൽ,
നാം
അങ്ങനെ പതിവായി കോപിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും?
After some time you become a violent person.
കുറെ കാലം കഴിയുമ്പോൾ അത് വളരെ കോപാകുലനായിട്ടുള്ള ഒരു വ്യക്തിയായി.
And that violence leads to what? It leads to bloodshed.
ആ കോപം ഒരുപക്ഷെ രക്തച്ചൊരിച്ചിലേക്ക് അത്
കൊണ്ടുപോയേക്കാം.
ഇന്ന് നാം കാണുന്ന ഈ ലോകത്തിൽ കാണുന്ന ഈ രക്തച്ചൊരിച്ചിലൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പാപത്തിന്റെ ഫലമാണ്. അത് പാപത്തിന്റെ അനന്തര ഫലമാണ്.
Why are there so many broken homes today?
ഇന്ന് അനേക തകർന്ന കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടും
കാണുന്നുണ്ട്.
ലൈംഗികമായിട്ടുള്ള അധാർമികതയിൽ അനേക കുടുംബങ്ങൾ ആയിരിക്കുന്നതിന്റെ കാരണം എന്താ?
What is the reason?
എന്താണ് അതിന്റെ കാരണം?
Because there is sin in the blood.
അത് അകൃത്യത്തിൽ നാം ഉരുവായി എന്നുള്ളത് കൊണ്ടാണ്. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അകൃത്യത്തിൽ ഉരുവായി, നമ്മുടെ രക്തത്തിൽ ആ പാപ പ്രകൃതം നിറഞ്ഞിരിക്കുന്നു.
The sin of immorality sometimes is dominant in your life.
ആ അധാർമികത നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആഴത്തിലേക്ക് ഇറങ്ങിച്ചു.
What happens?
എന്താണ് ഭവിക്കുക?
The circumstances around you.
നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ
feed on that iniquity of immorality, and what happens? Pornography, your mobile phone, the movies that you watch, the television in your home, or the magazines that you read are filled with filth. What happens? You become an immoral person.
അങ്ങനെ നമ്മുടെ സാഹചര്യങ്ങൾ, നാം കാണുന്നതായിട്ടുള്ള, നാം വായിക്കുന്ന പുസ്തകങ്ങൾ, കാണുന്നതായിട്ടുള്ള സിനിമകൾ, ടെലിവിഷനിലൂടെ കാണുന്നതൊക്കെ, ഈ സാഹചര്യങ്ങളൊക്കെയും ആ ധാർമ്മികത, അധാർമ്മികതയിലേക്ക് നമ്മെ കൂടുതലായി കൊണ്ടെത്തിക്കും.
Oh, I can keep on naming sin after sin after sin after sin, but you know that sin separates you from God.
പിന്നെയും പിന്നെയും പാപത്തെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുവാനുണ്ട്. എന്നാൽ ആ പാപം നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ
അറിയുന്നു.
ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ടവരാകും.
Romans 3:23.
റോമാലേഖനം 3:23. ഈ മനുഷ്യ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി കടന്നു വന്നിരിക്കുന്ന ഏവരും ആ പാപ പ്രകൃതത്തോടുകൂടെ വന്നിരിക്കുന്നവരാകയാൽ അത് ദൈവത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നവരാണ്.
The wages of sin is death. Paavathinte shambalam
maranam. Paavathinte shambalam maranam mathre ennum devavanam orpikkunnu.
Death, not only physical death,
ശാരീരികമായിട്ടുള്ള മരണം മാത്രമല്ല,
സ്പിരിച്വൽ
ആത്മീയ മരണം.
That means you have no communion with God.
എന്തുകൊണ്ട്? അതിന്റെ അർത്ഥം ദൈവത്തോടുള്ള യാതൊരു കൂട്ടായ്മയ്ക്കും അതിന് സ്ഥാനമില്ല.
And if you continue to live like that,
അങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതം തുടരുകയാണെങ്കിൽ,
it is eternal death, eternally separated from God. The Bible calls that hell.
നിത്യമായി നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, അതാണ് ദൈവവചനം ഓർപ്പിക്കുന്ന നരകം എന്ന് പറയുന്നത്.
So sin has its wages.
അതുകൊണ്ട് പാപത്തിന് അതിന്റേതായിട്ടുള്ള ശമ്പളമുണ്ട്.
It separates you from God.
ദൈവത്തിൽ നിന്നും
അകറ്റിക്കളയും.
ദൈവത്തെ മനുഷ്യനെ തമ്മിൽ അകറ്റിയിരിക്കുന്നതായിട്ടുള്ള വലിയ വിടവാണ് പാപം.
What is the solution of this predicament that I'm in?
ഈ അടിവിൽ, അതിന്റെ ഇടിവിൽ നിൽക്കുന്നതിനുള്ള എന്താണ് പ്രതിവിധി?
How can I be delivered from sin?
ഈ പാപത്തിൽ നിന്ന് എങ്ങനെ എനിക്ക് വിടുവിക്കപ്പെടുവാൻ കഴിയും?
Romans 6.
റോമാലേഖനം 6:23.
For the wages of sin is death, but the gift of God is eternal life through Jesus Christ.
പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ.
Why did Jesus Christ come into this world?
എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്?
To bridge the gulf between God and man.
മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആ വിടവ് നികത്തുവാനായിട്ട്.
The gulf of sin that separates God and man can be bridged only by one person who came into this world, and he came into this world 2000 years ago leaving glory and coming into this world in human flesh.
ദൈവത്തെ മനുഷ്യനെയും തമ്മിൽ അകറ്റിയിരിക്കുന്നതായിട്ടുള്ള വിടവ് നികത്തുവാനായിട്ട് ദൈവ മഹത്വം വെടിഞ്ഞ്, സ്വർഗീയ മഹത്വം വെടിഞ്ഞ് ഒരു ജഡരക്തങ്ങളോട് ഒരു മനുഷ്യനായി കടന്നു വന്ന യേശുവിന് മാത്രമേ അത്
കഴിയുള്ളൂ.
കന്യകയിൽ ഉൽപാദനായി തീർന്നവനായ അവൻ 100% മനുഷ്യനും 100%
ദൈവവുമാകും.
ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത് അവനിൽ പാപം ഇല്ലായിരുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടുമില്ല. ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത് പാപത്തിന്റെ ശമ്പളം മരണമാണ്.
The Bible says he was wounded for our transgressions.
ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്ന അവൻ നമ്മുടെ അകൃത്യം നിമിത്തം തകർന്നു.
Isaiah 53:4.
യെശയ്യാ പ്രവചനം 53:4-5.
Surely he has borne our iniquities and carried our sorrows. Yet we esteemed him stricken, smitten by God and afflicted. But he was wounded for our transgressions. He was bruised for our iniquities. The chastisement of our peace was laid upon him, and by his wounds we are healed.
അതിനാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണറിയാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു.
Why did he come into this world?
എന്തുകൊണ്ടാണ് അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്?
To bridge the gulf between God and man. The gulf of sin can be bridged only through the person of Jesus Christ.
പാപം എന്ന മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയ വിടവ് നികത്തുവാനായിട്ട് കഴിയുന്നത് യേശുക്രിസ്തുവിനാൽ മാത്രമാണ്.
Hanging on the cross between heaven and earth, with a murderer hung on one side and a thief hanging on the other side, those who are standing in front of him mocking him, blood is dripping all over his body, and they say, if you are the son of God, come down from the cross.
ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിലായി രണ്ട് കള്ളന്മാരുടെ നടുവിലായി മുറിവേൽക്കപ്പെട്ട തന്റെ ശരീരവും തൂങ്ങിക്കിടക്കുമ്പോൾ അവനെ, അവന്റെ മുമ്പിൽ നിന്ന പുരുഷാരം അവനോട്, നീ ദൈവപുത്രനെങ്കിൽ നീ അത് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചു.
What did he say?
എന്നാൽ അവൻ എന്താണ് പറഞ്ഞത്?
Father, forgive them, for they know not what they do.
അവർ പിതാവേ ഇവർ ചെയ്യുന്നതോ പറയുന്നതോ എന്താണെന്ന് അവർ അറിയായാൽ അവരോട് ക്ഷമിക്കണമേ.
What greater love can there be than the love of Calvary?
ആ കാൽവരിയിൽ കാണുന്ന ആ സ്നേഹത്തിലും അതീതമായി മറ്റെന്തൊരു സ്നേഹമുള്ളു.
Therefore the Bible says God so loved the world that he gave his only begotten son that whoever believes on him will not perish but have eternal life.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ.
There is only one bridge between God and man. And that bridge is the bridge of the cross where Jesus died and took the sin of the whole world upon his sinless body.
മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്ന ആ വിടവ് നികത്തുവാനായിട്ടുള്ള ഒരൊറ്റ പോംവഴിയേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മരണം പ്രാപിച്ച കാൽവറി ക്രൂശ്
മാത്രമാണ്.
അവനെ ക്രൂശിച്ചുകൊണ്ട് അവനെ ഇല്ലാതാക്കി കളയാം എന്ന് അവർ ചിന്തിച്ചു. അവനെ ഒരു കല്ലറയിൽ അടക്കം ചെയ്തു. എന്നാൽ മൂന്നാം ദിവസം എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു, അവൻ മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റു. എങ്ങനെ എനിക്ക് അറിയുവാൻ കഴിയും?
I know that Jesus is risen.
അവനെ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് എനിക്ക് എങ്ങനെ ഞാൻ എങ്ങനെ അറിയും?
Because he lives in my heart.
എന്തുകൊണ്ടെന്നാൽ അവൻ ഇന്ന് എന്നിൽ ജീവിക്കുന്നു.
When you receive Jesus Christ into your life, you will know that Jesus is risen.
എന്നീ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അവൻ ജീവിക്കുന്നു എന്നുള്ളത് അറിയുവാൻ കഴിയും.
You will know for sure that Christ is risen when you ask Jesus Christ to come into your life. That's when you become a Christian.
ആ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങളുടെ വാസ്തവം അന്ന് മുതലാണ് നിങ്ങൾ ഒരു ക്രിസ്തീയ വിശ്വാസിയായത്.
Your spirit which was dead in trespasses in sins now comes alive because the spirit of God has come to dwell in you.
അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥയിലായിരുന്ന നിങ്ങളുടെ ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ അതിനെ ജീവിപ്പിക്കും.
Hallelujah. You are born of God. That which is born of flesh is flesh, but that which is born of the spirit is spirit.
ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകും.
You cannot have spiritual understanding unless you have the Holy Spirit living in you.
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയുകയില്ല.
When you receive the Holy Spirit,
എപ്പോഴാണ് നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിക്കുന്നത്?
The moment you recognize you are a sinner,
നിങ്ങൾ ഒരു പാപിയാണ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ,
you repent of your sin, that means you turn around.
നിങ്ങൾ പാപത്തെ കുറിച്ച് അലിതവിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ,
and you come to Christ by faith,
ക്രിസ്തുവിലേക്ക് നിങ്ങൾ വിശ്വാസത്താൽ കടന്നു വരുമ്പോൾ, കർത്താവേ എന്നോട് കരുണയുണ്ടാകണമേ, എന്നോട് കരുണയുണ്ടാകണമേ, എനിക്ക് വേണ്ടി നീ ക്രൂശിൽ മരിച്ചതോർത്ത് നന്ദിയോടെ അങ്ങേ
സ്തുതിക്കുന്നു.
എന്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണം, എന്റെ ജീവിതത്തെ
രൂപാന്തരപ്പെടുത്തണം.
നിങ്ങൾ ആ കരഞ്ഞപേക്ഷിച്ച് അങ്ങനെ നിലവിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ നിമിഷം മുതലാണ് നിങ്ങൾക്ക് ഒരു ക്രിസ്തീയ വിശ്വാസിയായി. ആ വീണ്ടെടുപ്പ് നാൾ വരെ നിങ്ങളെ ആത്മാവിനാൽ മുദ്രയിട്ട് നിങ്ങൾ ഒരിക്കൽ കർത്താവിനെ മുഖാമുഖമായി കാണുന്ന ഒരു ദിവസത്തിലേക്ക്.
In your spirit,
നിങ്ങളുടെ ആത്മാവുടെ ദൈവത്തിന്റെ ആത്മാവിനെ വസിക്കുവാനായിട്ട് അവൻ അയക്കുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ വലിയ മഹത്വം കാണുവാനായിട്ട്
കഴിയും.
അങ്ങനെയാണ് നിങ്ങൾ ഒരു ദൈവ പൈതലായി
തീരുന്നത്.
പിന്നീട് നിങ്ങൾ ഈ പുസ്തകം എടുക്കുക, അത് വായിക്കുവാൻ
തുടങ്ങുക.
ഈ പുസ്തകത്തിൽ ജീവനുണ്ട് നിങ്ങൾക്ക്
വെളിപ്പെടുത്തി.
ഇതിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുവാൻ. യേശു പറഞ്ഞത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുകയും എന്നെ അനുഗമിക്കുകയും
ചെയ്യും.
പൗലോസ് ഇവിടെ ആത്മീയമായിട്ടുള്ള പരിജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്.
For
ആർക്ക് വേണ്ടി?
For the believers in the church in Colossae.
കൊലോസ്യയിലുള്ള സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടിയാണ്.
Not for unbelievers.
അവിശ്വാസികൾക്ക് വേണ്ടിയല്ല.
Unbelievers must repent and receive God's spirit.
അവിശ്വാസികൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കണം.
When they receive the spirit of God into their lives,
ദൈവത്തിന്റെ ആത്മാവിനെ അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കഴിയുമ്പോൾ,
by trusting in Christ,
ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട്,
then they will have spiritual understanding.
അപ്പോൾ അവരുടെ ജീവിതത്തിൽ ആത്മീയമായ ജ്ഞാനം ഉണ്ടാകും.
That's how you grow.
അങ്ങനെയാണ് നിങ്ങൾ വളരേണ്ടത്.
And then he's praying for wisdom, practical wisdom in their lives.
പിന്നീട് പൗലോസ് പ്രാർത്ഥിക്കുന്ന അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ജ്ഞാനത്തെ കുറിച്ച്.
So that they walk with God and they work with God and the people outside will see Christ in their lives.
അവരെ ദൈവത്തോട് കൂടെ നടക്കുകയും ദൈവത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പുറത്തുള്ളവർ അവരിൽ ക്രിസ്തുവിനെ കാണുവാനിടയാകും.
Ask yourself this question, has this become real in my life?
നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതായിട്ട് ഈ കേട്ട വചനത്തിന്റെ അനുസരിച്ച് ഇത് എന്റെ ജീവിതത്തിൽ അങ്ങനെയാകുന്നു?
Are you bound by sin?
അതോ ഞാൻ പാപത്താൽ ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്?
നിങ്ങൾക്കത്
ആ പാപത്താൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കൂടുതലായി തുടരുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സ്വതന്ത്രനാകുവാൻ
കഴിയും.
വിശ്വാസത്താൽ ക്രിസ്തുവിങ്കിലേക്ക് കടന്നു
വരും.
യേശു പറഞ്ഞത് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ
സ്വതന്ത്രരാക്കുകയും.
യേശു പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവെങ്കിലേക്ക് വരുന്നില്ല.
So if you trust in Jesus,
നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ
you will receive God's spirit and the spirit of God will make this book alive to you.
നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുകയും നിങ്ങളിൽ വസിക്കുവാൻ കടന്നു വരുന്ന ആത്മാവിനാൽ ഈ വചനം നിങ്ങൾക്ക് ജീവനായി തീരുകയും
ചെയ്യും. You will learn to abide in it.
അവനിൽ വസിപ്പാൻ നിങ്ങൾ പഠിക്കും.
You walk with it.
അവനോട് കൂടെ നടക്കുവാൻ പഠിക്കും.
You will work with it.
അവനായി പ്രവർത്തിപ്പാൻ പഠിക്കും.
And you will please him.
അവനെ പ്രസാദിപ്പിച്ചുവാൻ കഴിയും.
What a glorious life.
എത്ര മഹത്വപരമായിട്ടുള്ള ജീവിതം.
And then Paul is saying, I'm also praying for moral excellence.
ആ പിന്നീട് പൗലോസ് പ്രാർത്ഥിക്കുന്നത് അവരുടെ ധാർമ്മികമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്.
This we look into later.
പിന്നീട് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം.
Let us pray.
നമുക്ക് പ്രാർത്ഥിക്കാം.